ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
வேதாந்த விஞ்ஞான சுனிச்சிதார்த்தா சந்நியாச யோகாத்யதய சித்த சத்வாஹ தே ப்ரஹ்மலோகேஷு பராந்தகாலே பராமிரதா பரிமுச்சந்தி சர்வே யதா கலா பஞ்சதச பிரதிஷ்டா தேவாஸ்த சர்வே ப்ரதி தேவதாசு கர்மாணி விஜ்ஞானமயஸ்ச ஆத்மா பரேவியே சர்வ ஏகி பவந்தி. முக்தியில் எந்த சம்பவிக்கணும் அது பரையும். பிஞ்ச மோட்சகாலே மீண்டும் பரையும் மோட்சகாலத்தில் அதினேக்குறிச்சான பரஞ்சு வரது. யா தேஹாரம்பிக கலாஹ பிராணாத்யாஹ சாஹ ஸ்வாம் ஸ்வாம் பிரதிஷ்டாங்கதாஹ. தேஹாரம்பிகாஹ கலாஹ, ஈ ஜீவனை ஈ ஜீவபாவத்தில் ஆ சரீரத்தில் நிலநிறுத்திய எந்தக்கான எந்தக்க சகாயிச்சிருந்தோ, இந்திரியங்கள் சகாயிச்சிருந்தோம், பிராணன்மார் சகாயிச்சிருந்தோம், அங்கனுள்ள காரியங்கள். தேஹாரம்பிக கலாஹ பிராணாத்யாஹ, பிராணாதிகள் அதெல்லாத்தாக ஸ்வாம் ஸ்வாம் பிரதிஷ்டாம் கதாக, அதாதின்றே ஆஸ்தானத்திலேக்கு திரிச்சு போகும். எவ்வளவு நின்றானோ அது வந்து அவிடேக்கு திரிச்சு போகும். தத்துவஜானி பின்னாடி சரீரம் சீகரிக்கின்ற சரீரம் நசிச்சு போகும். ஆ சரீரம் நசிக்கும்போது இந்திரியங்களுக்கும் மட்டும் எந்த சம்பவிக்கணும் என்னுள்ளதாம். இந்திரியங்களும் நசிக்கணும் என்ன கணக்காது. பஷே இந்திரியங்கள் சைதன்யமயமான, இந்திரியங்கள் ஜடங்களல்ல சின்மயங்களான். ஞானி பிரம்மன் தன்னு, ஞானியாயிருந்தப்பழும் பிரம்மன் தன்னு, ஞானியாயப்பழும் பிரம்மன் தன்னு. அப்ப ஆ ஒரு தலத்திலொரு மாற்றம் சம்பவிக்கிறது. பஷே ஞானியுட சின்மயங்களாய இந்திரியங்களும் பிராணனும் அதனங்கனை பூர்ணமாயும் நசிக்கா பற்றும். அது வந்து ஸ்வாம் ஸ்வாம் பிரதிஷ்டாம் கதா, ஸ்வம் ஸ்வம் காரணம் கதா பவந்தி. அதெல்லாம் அதாவது காரண ரூபத்தை பிராபிக்கணும். அப்போ ஜீவன் ஈ பிரபஞ்ச விவகாரம் நடத்துனது ஜீவன்ட சொந்த சாமர்த்தியம் கொண்டல்ல, அதனால சாமர்த்தியம் ஒன்றும் ஜீவன் இல்லை. ஆனால் இப்பிரபஞ்சம் அச்சிந்திய ரஜனா சாமர்த்தியம் உள்ளதாம். எந்தாணும் மனுஷன் புத்தி கொண்டும் ஒரு காரியம் சிந்திச்சு மனசிலக்கா கழியுன்னு. பிரபஞ்ச நியமங்கள் அது உட்கொள்ளா பற்றின. அங்கே இருந்தெங்கி மனுஷன் பிரபஞ்சத்தை சிருஷ்டிச்சன அதினு கழியுன்னு. பிரபஞ்சத்தின் ஆ ஜீவன் என்னதின் உபரியாயி நியாமகமாய சக்திகளுண்டு. ஜீவன் சக்தி விசேஷம் கொண்டல்ல பிரபஞ்சம் நிற்கிறது. ஜீவன் நியந்திரணத்தின் அப்புறத்தான பிரபஞ்சத்தில் ஓரோ ஘டகங்களும் பிரவர்த்திச்சு கொண்டிருக்கிறது. ஓரோ பூதங்களும் பௌதிகங்களும் எல்லாம் அப்போ அதிலேயே நியாமக சக்தியாயிருக்கிறது. எந்தானோ கேவலம் ஜீவ சைதன்யமோ ஜீவன் இச்சையோ ஜீவன் கர்மமோ ஒன்றும் அல்ல, தெய்வீக சக்திகளான. ஆ தெய்வீக சக்திகளான பிரபஞ்சத்தின் நியாமகமாயிருக்கிறது ஜீவன. ஜீவன் அதினொரு கர்த்தாவும் போக்தாவுமாய் அதிலே ஒரு பாகமாயிட்டிருக்கணும். இவட ஒரு அணுனை போலும் அதிண்ட கடனையை மாற்றானோ மறிக்கணும் ஜீவன் கழியுன்னு. ஜீவன் அதினனுசரிச்சு போகானே பற்றும். அக்னியை சீதமாக்கி மாட்டானோ ஒன்றும் உள்ள ஆசேஷியൊന്നും ஜீவன் வரனில்ல. அப்போ இத்தரம் எந்த கழியுன்னு ஜீவன் அதில் இடபடான அவகாசம் இல்லை. இதெல்லாம் ஒரு பிரத்யேக நியமத்தின் கீழ் நடக்கும். ஈ நியமங்கள் ஆரா உண்டாகும். ബ്രഹ്മമെന്ന് പറയാൻ കഴിയില്ല. കാരണം ബ്രഹ്മം നിർഗുണം നിരാകാരം ആയിരിക്കുന്ന ബ്രഹ്മത്തിന് കർമ്മമില്ല, ഇച്ഛയില്ല, ജ്ഞാനമില്ല, ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് നിരാകാരമാണ്. പിന്നെ ഇതെങ്ങനെ സംഭവിക്കുന്നു? ആദ്യ ദൈവിക ശക്തികൾ, ആ ആദ്യ ദൈവിക ശക്തികളാണ് സമഷ്ടി പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, പ്രപഞ്ചത്തെ നിലനിർത്തിക്കൊണ്ടുപോകുന്നു. അപ്പോൾ പ്രപഞ്ചത്തിന്റെ ഘടനയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് ജീവന്റെ ഇച്ഛാശക്തിക്കല്ല, ഈ ആദ്യ ദൈവിക ശക്തികളുടെ ഇച്ഛാശക്തിക്ക് അനുസരിച്ചാണ് നടക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ജീവൻ കാണുന്നു. എങ്ങനെ കാണുന്നു? പ്രകാശത്തിന്റെ സഹായത്തോടുകൂടി കാണുന്നു. പ്രകാശമില്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ല. പക്ഷെ കേവലമായ പ്രകാശം അത് മാത്രം കൊണ്ട് കാഴ്ചയുണ്ടാകില്ല. ജീവന്റെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം പ്രകാശത്തിന്റെ സഹായത്തോടുകൂടി കാണുന്നു. അത് നിദ്രയിൽ വിലയിക്കുന്നു, ജാഗ്രത ഉണർന്നു വരുന്നു, സ്വപ്നത്തിൽ പ്രകടമാകുന്നു. അങ്ങനെ പ്രകടമാകുകയും മറയുകയും ചെയ്യുന്ന ശക്തിവിശേഷം, ഒരു ശക്തിവിശേഷമാണ് അത്. ജീവൻ എന്റെ സ്വരൂപമല്ല, ആത്മാവല്ല. എന്തുകൊണ്ട്? ആത്മാവ് ഏകരൂപത്തിൽ തന്നെ ഇരിക്കുന്നു, മറയാതെ. സുഷുപ്തിയിലും ജാഗ്രതയിലും സ്വപ്നത്തിലും എല്ലാം ഒരേ രൂപത്തിലിരിക്കുന്നു. പക്ഷെ ഈ കാണുന്നവൻ അങ്ങനെയല്ല, അത് സുഷുപ്തിയിലില്ല, ജാഗ്രതയിലുണ്ട്. മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ശക്തി, അത് ജീവന്റെ അധീനത്തിലുള്ളതാണോ? അല്ല. കാരണം അവന്റെ ആഗ്രഹമനുസരിച്ച് അവന് കാണാനും കാണാതിരിക്കാനും എന്നുള്ള സ്വാതന്ത്ര്യമില്ല. എനിക്കിത് കാണണ്ടെന്ന് വിചാരിച്ചാൽ കാണാതിരിക്കാൻ കഴിയത്തില്ല, കണ്ടുപോകും. ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യം അവൻ ആ കാഴ്ചയിലില്ല. അതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്താണ്? അത് മറ്റേതൊരു ശക്തിയുടെ നിയന്ത്രണത്തിലാണ് ഓരോന്നും. മനസ്സ് അവൻ ആഗ്രഹിക്കുന്നത് പോലെ ജീവന് തന്റെ ഇച്ഛാശക്തി പൗരുഷം ഉപയോഗിച്ചൊന്നും മനസ്സിനെ നടത്തിക്കാൻ വയ്യ. മനസ്സ് മറ്റൊരു നിയമത്തിനനുസരിച്ച് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ജീവനത് സ്വാധീനമാകും, ചിലപ്പോൾ ആകാതിരിക്കും. ചിലപ്പോൾ ജീവനത് അധീനമായി നിൽക്കും, ചിലപ്പോൾ ജീവനത് അധീനമാക്കും. അപ്പോൾ ജീവൻ എന്ന് പറയുന്ന ഈ ശക്തിക്ക് അപ്പുറമുള്ള ഒരു ശക്തിയാണ് മനസ്സിന്. അതിനിവിടെ ആധിദൈവ ശക്തികളെന്ന് പറയുന്നു. അതാണ് ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത്. എത്ര കാലം കണ്ണ് കാണണം, എത്ര കാലം കണ്ണ് കാണണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ആധിദൈവിക ശക്തിയാണ്. അങ്ങനെ തീരുമാനിക്കുന്ന ഈ ജീവന്റെ കർമ്മം അനുസരിച്ച്, ജീവന്റെ കർമ്മത്തിൽ ആ ജീവന് കാഴ്ചയ്ക്കുള്ള അവകാശമുണ്ടെങ്കിൽ എന്നെ അവന് കാണാൻ പറ്റും, അല്ലെങ്കിൽ അവൻ അന്ധനായിരിക്കും, കാണാൻ കഴിയത്തില്ല. ഇനി കാഴ്ചയുള്ളവനായാലും ശരി, അവൻ ഇന്നത് കാണണം, ഇന്നത് കാണണ്ടെന്ന് ഒരു നിയമമുണ്ട്. അതനുസരിച്ച് അവന് കാണാൻ കഴിയുന്നുണ്ട്. ഈ നിയമങ്ങളെല്ലാം വച്ചിരിക്കുന്നത്, സ്വീകരിച്ചിരിക്കുന്നത് ആദ്യ ദൈവിക ശക്തിയാണ്. അപ്പൊ ആദ്യ ദൈവിക ശക്തി അതാണ് ജഗത് ദൃഷ്ടാവായി, ലോകദൃഷ്ടാവായി, ആദിത്യനായി പ്രകാശിക്കുന്നത്. ആദിത്യനായി പ്രകാശിക്കുമ്പോൾ അത് സർവരുടെയും കണ്ണായിരിക്കുന്നു, അല്ലെങ്കിൽ സർവരുടെയും കണ്ണിനെ സഹായിക്കുന്നു. അത് തന്നെ അതിൻ്റെ ഒരു അംശം ഈ ജീവന്റെ ഭാഗമായി ചക്ഷുഷായി പ്രകാശിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് എന്താണോ, ആ ചക്ഷുഷ് അതിൻ്റെ ഒരു ദേവതയുണ്ട്, കണ്ണിനൊരു ദേവതയുണ്ട്, അത് സൂര്യനാണ്. മനസ്സിനൊരു ദേവതയുണ്ട്, ചന്ദ്രനാണ്. ഇങ്ങനെ പറയുന്നത് അങ്ങനെ ഒരു ശക്തിയുടെ സ്വാധീനം ഉണ്ട്. അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ സഹായത്തോടുകൂടി ജീവൻ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ജീവനെ സംസാരത്തിൽ നടത്തിക്കുന്നതിന് ഒരു വലിയ പങ്ക് ഈ ആദ്യ ദൈവിക ശക്തികൾക്കുണ്ട്. ആദ്യ ദൈവിക രൂപത്തിൽ അത് പ്രപഞ്ചത്തിന്റെ ഭാഗമായിരിക്കുന്നു, ആധ്യാത്മികമായി അത് ജീവന്റെ ഭാഗമായിരിക്കുന്നു. ഒന്ന് തന്നെ ആദിദൈവികമായി പ്രപഞ്ചത്തിന്റെ ഭാഗത്ത് നിന്ന് അത് സൂര്യനെ പോലെയുള്ള തേജസ്സുകളായി പ്രകാശിക്കുമ്പോൾ ആധ്യാത്മികമായി ജീവന്റെ ഉള്ളിൽ ജീവന്റെ ഭാഗമായി നിന്ന് ചക്ഷുരേന്ദ്രിയത്തിലൂടെ പ്രവർത്തിക്കുന്നു. അപ്പൊ അതാണ് ശരിക്കും കണ്ണ്. അത് കാണുന്ന കണ്ണല്ല, കണ്ണിലുള്ള ആ ശക്തി വിശേഷം ജീവന് സ്വാധീനിക്കാൻ കഴിയാത്ത. അതിനെന്ത് സംഭവിക്കുന്നു? അപ്പൊ ജഡമായ ഇതല്ല കാണുന്നത്. ആദിദൈവിക ഭാവങ്ങൾ അതിന് ജീവൻ അതിനെ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ ഒന്നും ശേഷി. അത് ബ്രഹ്മത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിനും ബ്രഹ്മത്തിന്റെ അടുത്ത ആൾക്കാരാണ് വരുന്നത്. ജീവനതിന് സ്വാതന്ത്ര്യമില്ല. തത്വജ്ഞനൻ, അജ്ഞനെ സംബന്ധിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ട്. കാരണം അവനെപ്പോഴും ആ ശക്തികൾക്ക് വിധേയനായി ജീവഭാവത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. തത്വജ്ഞനോ എന്ത് സംഭവിക്കുന്നു? സ്ഥൂലമായിരിക്കുന്ന ജഡമായ ഈ ശരീരം അത് നശിച്ചുപോകും. അത് പഞ്ചഭൂതങ്ങളിലേക്ക് വിലയിക്കുന്നു. അത് മനസ്സിലാക്കും. പക്ഷെ ഈ ഇന്ദ്രിയ ശക്തികൾ, കണ്ണ്, മൂക്ക്, ചെവി, പ്രാണന്മാര്, അങ്ങനെ ജീവനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇവയെല്ലാം, അതെല്ലാം അതാത് ദേവതകളെ പ്രാപിക്കുന്നു. ആ ശക്തിയോടെ ഭവിക്കുന്നു തത്വജ്ഞാനി. പിന്നെ അവിടെ ജോലിയില്ല. അവർ കാര്യങ്ങൾ അവരുടെ നിയന്ത്രണത്തിനപ്പുറം പോയി. ഇനി അവർക്ക് ഈ ജീവനെ സംസാരത്തിലൂടെ നടത്തിക്കാൻ സാധ്യമല്ല. പക്ഷെ ആദ്യ ദൈവിക ശക്തികൾ കേവലം ഒരു ജീവനെ ആശ്രയിച്ചല്ലേയിരിക്കുന്നു. അതിന്റെ ഉറവിടം എന്ന് പറയുന്നത് ആദിത്യമണ്ഡലവും മറ്റുമാണ്. അവിടെ കേന്ദ്രമാക്കിയാണ് അവർ പ്രവർത്തിക്കുന്നത്. ആ ശക്തികൾ ജീവനിലൊന്നും ചെയ്യാനല്ല. ഇനി ജീവൻ തന്റെ നിയന്ത്രണത്തിൽ നിന്ന് സ്വതന്ത്രനായി കഴിഞ്ഞു. ഇവ എന്താണ്? കണ്ണിലൂടെ നാം രൂപങ്ങളെ കാണുന്നതിനാണ് അവന്റെ ആവശ്യം. അവൻ സ്വയം പ്രകാശിക്കുന്നു. കണ്ണിലൂടെ നാമരൂപങ്ങളെയല്ല കാണുന്നത്, ആത്മാവിനെയാണ് കാണുന്നത്. ആത്മാനുഭവത്തിലാണ് ഇതിന്റെ ആവശ്യം തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ കാണുന്ന ഭൗതികമായ സ്ഥൂലമായ ഇതെങ്ങനെയാണോ പഞ്ചഭൂതങ്ങളിലേക്ക് വിലയിക്കുന്നത്, ആജ്ഞനും അതുപോലെ തന്നെ വിലയിക്കുന്നു. പക്ഷെ ഇതിനെ മുഴുവൻ ചലിപ്പിക്കുന്ന ഓരോ ശക്തികളും, എണ്ണമറ്റ ശക്തികളുണ്ട്. ഈ സമഷ്ടി പ്രപഞ്ചത്തിന്റെ ഓരോ അംശങ്ങളും ഈ വ്യഷ്ടി ശരീരത്തിൽ, ഓരോ ശക്തികളും വ്യഷ്ടി ശരീരത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാൻ വയ്യ. സമഷ്ടിയും വ്യഷ്ടിയും തമ്മിലുള്ള ബന്ധം അതാണ്. ഇതിന്റെ പ്രവർത്തനത്തിന് അതെല്ലാം ആവശ്യമാണ്. അപ്പൊ സൂര്യദേവത എന്ന് പറയുന്നത് കണ്ണിന്റെ ദേവത, സൂര്യദേവതാണെന്ന് പറയുന്നു. ആ ശക്തി തിരിച്ചതിന്റെ സ്ഥാനത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇവിടെ അതിന്റെ പ്രവൃത്തി അവസാനിച്ചു. മുക്തന് അതാണ് സ്വം സ്വം പ്രതിഷ്ഠാം കഥാഹ. ആ എണ്ണമറ്റ ശക്തികളെല്ലാം പിരിഞ്ഞു പോകുന്നു. പിന്നെ അതുകൊണ്ടൊന്നും മുക്തന് യാതൊരു പ്രയോജനവുമില്ല. എപ്പോ ആ മുക്തന്റെ മോക്ഷകാലേ, ഈ ശരീരം കൂടി നശിക്കുന്ന ആ സമയത്ത് മുക്തിയിൽ സ്വം സ്വം കാരണം കഥാഹ ഭവന്തി ഇത്യർത്ഥ പ്രതിഷ്ഠായതി ദ്വിതീയ ബഹുജനം പഞ്ചദശ പഞ്ചദശ സംഖ്യാക അന്ത്യപ്രശ്ന പരിപഠിത പ്രസിദ്ധ പഞ്ചദശ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഏതാണ്? ഈ പഞ്ചദശ കലകൾ, ഗത കല പഞ്ചദശ പറയുന്നു. ഇതിനെ തന്നെയാണ് ഷോഡശ കല എന്ന് പ്രശ്നോപനിഷത്തിൽ അന്ത്യപ്രശ്നത്തിൽ അവസാനത്തെ പ്രശ്നത്തിന് സമാധാനമായി പറഞ്ഞത്, ആറാമത്തെ പ്രശ്നത്തിൽ. അവിടെ പറഞ്ഞു പ്രാണൻ, ശ്രദ്ധ, പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയം, മനസ്സ്, അന്നം, വീര്യം, തപസ്, കർമ്മം, ഫലം ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതങ്ങനെ 15 എന്നോ 16 എന്നോ 24 എന്നോ പ്രത്യേകിച്ചൊരു കണക്ക് പറയാനില്ല. അങ്ങനെ കണക്ക് എണ്ണാൻ പോയി കഴിഞ്ഞാൽ അനന്തമാണ് ഈ ശക്തി. നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ ശരീരത്തെ എളുപ്പമൊന്ന് മനസ്സിലാക്കണമെങ്കിൽ ഉടലും തലയും എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ ശരീരം. ശരീരത്തിന് വീണ്ടും നൂറുകണക്കിന് ഭാഗങ്ങളായി വിഭജിക്കാം. ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള അനേക ശതം അംശങ്ങളോടുകൂടിയതാണ് ശരീരം. എന്നാലും നമ്മൾ അതിന് രണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ ഇനി മൂന്നാക്കാം. ഉടൽ, തല, കൈകാലുകൾ അങ്ങനെയൊക്കെ വേറെതിരിക്കും. അതുപോലെ ഇവിടെ പഞ്ചദശ കല, ഷോഡശ കല എന്നെല്ലാം പറഞ്ഞ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇത് തന്നെ. ഈ ജീവന് ഈ ശരീരത്തിനോട് ബന്ധിപ്പിച്ച് ഈ ശരീരത്തിൽ നിലനിർത്തി ഈ സംസാരത്തെ അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനന്തമായ ശക്തികൾ, അതെല്ലാം അവിഷ്ടരൂപത്തിലുള്ള ഒരു ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഒരേ സൂര്യദേവൻ തന്നെ ഓരോ ജീവന്റെയും ചക്ഷുരേന്ദ്രിയത്തിലൂടെ ഓരോ കാഴ്ചകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ കാഴ്ച, ഒരേ ഒന്നാണ് ഇതെല്ലാം കാണുന്നത്. ഒന്നുള്ള ആ പ്രവർത്തനം അവസാനിപ്പിച്ചാൽ അവിടെ പ്രവർത്തിച്ചിരിക്കുന്ന ശക്തി തിരിച്ചതിന്റെ കാരണത്തിലേക്ക് വിലയിക്കുന്നു. അത് നാശത്തെക്കുറിച്ചുകൂടെ പറയുന്നത് പ്രളയം എന്നാണ്, വിലയിക്കുന്നു എന്നാണ്. എവിടെയും ആത്യന്തികമായത് വിലയമാണ് സംഭവിക്കുന്നത്. അവസാനം ഭൂമി ജലത്തിൽ, ജലം അഗ്നിയിൽ, അഗ്നിവായുവിൽ, വായു ആകാശത്തിൽ, ആകാശ അവ്യക്തത്തിൽ, ഇങ്ങനെ ലയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഒരു പ്രളയം തത്വജ്ഞാനിയിൽ സംഭവിക്കുന്നു. ആ ശക്തികളെല്ലാം അതാത് കാരണങ്ങളിലേക്ക് ലയിക്കുന്നതുകൊണ്ട്, അതുകൊണ്ട് തന്നെ തത്വജ്ഞന് പിന്നീടൊരു ശരീരം, ആ ശരീരത്തിലുള്ള പ്രവർത്തനം അതൊന്നും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? അനാദിയായി ആ ജീവനെ ആശ്രയിച്ച് ഓരോരോ ശരീരങ്ങൾ സ്വീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ ശക്തികളെല്ലാം എല്ലാം പിൻവാങ്ങി. പിന്നെ എങ്ങനെ, പിന്നെ ഏത് ശരീരത്തെ സ്വീകരിക്കാൻ പറ്റും? ഈ ശക്തികളില്ലാതെ ശരീരം സ്വീകരിക്കാൻ കഴിയത്തില്ല. അതെല്ലാം വിലയിക്കുന്നു. പഞ്ചദശ സംഖ്യകായ അന്ത്യപ്രശ്ന പരിപഠിത പ്രസിദ്ധ ദേവാസ്ത ദേഹാശ്രയ ചക്ഷുരാദി കർണസ്ഥ സർവേ പ്രതി ദേവത സു ആദിത്യാദിഷു ഗതാ ഭവന്തി ഇത്യർത്ഥമാണ് എന്റെ താല്പര്യം. ഈ ചക്ഷുരാദികള് ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ചിരുന്ന ദേവന്മാര്, ഇതിനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ചെയ്തിന്റെ വിശേഷങ്ങൾ, വെഷ്ടിയിലിരുന്ന അതെല്ലാം അതിന്റെ കാരണമായിരിക്കുന്ന ആദിത്യാദിഷു, ആദിത്യാദി ദേവതകളെ പ്രാപിക്കുന്നു. ഗതാ ഭവന്തി ഒരു തരത്തിൽ എന്ത് ചെയ്യുന്നു? ആ മുക്തൻ ഈ സംസാര ബന്ധനത്തിൽ നിന്നും മുക്തി നേടുമ്പോൾ ആ മുക്തന്റെ ശരീരത്തെ ആശ്രയിച്ച് പ്രവർത്തിച്ചിരുന്ന സർവതമുക്തരായിത്തീരുന്നു. അതാതിന്റെ സ്വരൂപത്തെ പ്രാപിക്കുന്നു. ചക്ഷുവാദിത്യ സ്വരൂപത്തെ, അതാണ് അതിന്റെ സ്വരൂപം, അതിനെ പ്രാപിക്കുന്നു. മനസ്സ് ചന്ദ്രന്റെ സ്വരൂപത്തെ പ്രാപിക്കുന്നു. അങ്ങനെ ഓരോന്നിനെയും പ്രാപിക്കുന്നു എന്നർത്ഥം. ജ്ഞാനജ മുമുക്ഷണ കൃതാനി കർമാണി അപ്രവൃത്ത ഫലാനി പ്രവൃത്ത ഫലാനാം ഉപഭോഗേനൈവ ക്ഷീയമാണത്വ വിജ്ഞാനമയസ്ച ആത്മാവിദ്യാകൃത ബുദ്ധ്യാദ്വിപാധിം ആത്മത്വേന മത്വ ജലാദൃശ സൂര്യാദി പ്രതിബിംബവും ഇഹ പ്രവിഷ്ടോ ദേഹഭേദേഷു കർമ്മണാന്ത ഫലാർത്ഥത്വ സഹ തേനൈവ വിജ്ഞാനമയേന ആത്മനാ. ഗതാ കല പഞ്ചദശ പ്രതിഷ്ഠ ദേവാസ്ത സർവേ പ്രതി ദേവദാസു. എങ്ങനെയാണോ സർവതും അതാതിന്റെ കാരണങ്ങളിൽ വിലയം പ്രാപിക്കുന്നത്, പിന്നെ ഒന്നും അവശേഷിപ്പിക്കുന്നില്ല എന്നർത്ഥം. ദേവതകൾ വിലയം പ്രാപിച്ചു, ഭൂതങ്ങളെല്ലാം അതാതിന്റെ കാരണങ്ങളിലേക്ക് വിലയം പ്രാപിച്ചു. കർമാണി, അവന്റെ കർമ്മങ്ങളും അതുപോലെ തന്നെ വിലയം പ്രാപിക്കുന്നു. യാനിച്ച മുമുക്ഷണ കൃതാനി കർമാണി അപ്രവൃത്ത ഫലാനി. അനാദി ജന്മങ്ങളിലൂടെ അവൻ ചെയ്ത കർമ്മങ്ങൾ അപ്രവൃത്ത ഫലാനി. ഇനിയത് കർമ്മം ജന്മത്തെ കൊടുക്കേണ്ടതാണ്. ഇനി അനേക ജന്മങ്ങൾക്ക്, അനന്ത ജന്മങ്ങൾക്കുള്ള കർമ്മം ശേഷിപ്പുണ്ട്, ഇനി ജനിക്കേണ്ടതാണ്. പക്ഷെ ആ കർമ്മങ്ങളും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? അതാതിന്റെ കാരണങ്ങളിൽ വിലയിക്കുന്നു. അത് ഏത് രൂപത്തിലാണോ സ്ഥിതി ചെയ്യുന്നത് അതിന്റെ കാരണത്തിലേക്ക് വിലയിക്കുന്നു. അത് സംസ്കാര രൂപത്തിൽ സ്ഥിതി ചെയ്യണമെങ്കിൽ ആ സംസ്കാരം അതിന്റെ കാരണമായ അന്ധകരണത്തിലേക്ക് വിലയിക്കുന്നു. സങ്കല്പ രൂപത്തിൽ ഏതെങ്കിലും കർമ്മം വിരിക്കുകയാണെങ്കിൽ അത് മനസ്സിൽ വിലയിക്കുന്നു. അങ്ങനെ ഏത് തരത്തിലാണോ ഇരുന്നിരുന്ന കർമ്മങ്ങൾ അതെല്ലാം വിലയും പ്രാപിച്ചു. ആ കർമ്മങ്ങളില്ലാത്തതുകൊണ്ട് പിന്നെ ശരീരത്തെ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് ദേവതകൾക്കും വന്നും വീണ്ടും വന്ന് ഇന്ദ്രിയങ്ങളെ അനുഗ്രഹിക്കേണ്ട ആവശ്യം വരുന്നു. അത് തന്നെ വിലയും പ്രാപിച്ചു കഴിഞ്ഞു. പ്രവൃത്ത ഫലാന ഉപഭോഗീനൈവ ക്ഷീയമാണത്വ. ഇനി കർമ്മം കൊടുക്കാൻ, കർമ്മം ഫലം കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അത് സംസ്കാര രൂപത്തിലിരിക്കുന്നു. സംസ്കാര രൂപത്തിലിരിക്കുന്ന ആ കർമ്മം അത് ഉണർന്നു കഴിഞ്ഞാൽ, കർമ്മം പ്രബുദ്ധമായി കഴിഞ്ഞാൽ അത് ഫലം കൊടുക്കും. കർമ്മത്തിന്റെ ഫലം അതെങ്ങനെ ഫലം കൊടുക്കുന്നു? ശരീരമാകുന്ന ഒരു ഫലത്തെ കൊടുക്കുന്നു ജീവന്. അപ്പൊ ആ കർമ്മം ഫലത്തെ കൊടുക്കുന്നതിന്, ശരീരമാകുന്ന ഒരു ഫലത്തെ കൊടുക്കുന്നതിന് വേണ്ട എന്തൊക്കെയാണോ അതെല്ലാം സംഭവിക്കുന്നു. ശരീരം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനന്തമായ കർമ്മങ്ങളെ അത് കൂട്ടിയിണക്കുന്നു, ആ സംസ്കാരം കൂട്ടിയിണക്കുന്നു. എന്നിട്ടൊരു ശരീരത്തെ സൃഷ്ടിച്ച് ജീവനാദി പ്രവേശിപ്പിക്കുന്നു. കർമ്മമായി കഴിഞ്ഞു, ജീവഭാവം വന്നു കഴിഞ്ഞു, ശരീരഭാവം വന്നു, അത് നശിക്കുന്നില്ല. ഉപഭോഗേനൈവ, ആ ശരീരത്തിലിരുന്ന് എന്തൊക്കെയാണോ അനുഭവിക്കേണ്ടത് അതെല്ലാം അനുഭവിക്കുന്നത് വരെ അതിനെല്ലാം കാരണമായിരിക്കുന്ന സംസ്കാരവും ആ ശരീരവും തന്നെ. ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ എന്തൊക്കെയാണ് അനുഭവങ്ങൾ, അതിനും പ്രേരകമായിട്ടുള്ള സംസ്കാരങ്ങൾ ഇരിപ്പുണ്ട്. ആ സംസ്കാരങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ഈ ശരീരത്തെ ആശ്രയിച്ച് കർമ്മ അനുഭവം തുടർന്നുകൊണ്ടേയിരിക്കും ജീവൻ ശരീരനാശം വരെ. മുക്തനെ കുറിച്ച് പറയുകയാണ്, ഉപഭോഗേനൈവ ക്ഷീയമാണ്. അതുപോലെ ഒന്നും അനുഭവിച്ചിരിക്കുന്നു, അനുഭവം കൊണ്ടാ കർമ്മം നശിക്കുന്നു. അങ്ങനെ ഈ ജന്മം ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ മരണം വരെ സുഖ ദുഃഖങ്ങൾ അനുഭവിക്കും. അപ്പൊ സുഖത്തിന് കാരണമായിരിക്കുന്ന കർമ്മം എന്ന് പറയുന്ന സംസ്കാരം, ആ സംസ്കാരം മറ്റനേക സംസ്കാരങ്ങളെ കൂട്ടിയിണക്കി സുഖാനുഭവത്തിനുള്ള വിഷയങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നു. ആ അനുഭവത്തിൽ നിന്ന് സുഖം ലഭിക്കുന്നതോടുകൂടി ആ സംസ്കാരം നശിച്ചു കഴിഞ്ഞു, സംസ്കാരത്തിന്റെ ജോലി കഴിഞ്ഞു. അതുപോലെ ദുഃഖാനുഭവത്തിലുള്ള സംസ്കാരം, അനേക സംസ്കാരങ്ങളോടുകൂടി ചേർന്ന് ദുഃഖ വിഷയങ്ങളെ ഉണ്ടാക്കും. ആ വിഷയങ്ങളെ അനുഭവിക്കുന്നു, ദുഃഖം അനുഭവിക്കുന്നു. അപ്പോൾ ആ സംസ്കാരം ചരിതാർത്ഥമായി അത് നശിക്കുന്നു. ക്ഷീയമാണത്വ, കർമ്മങ്ങളും പിന്നെ ശേഷിക്കുന്നുണ്ടെങ്കിൽ ആത്മാവ് വിജ്ഞാനമയസ്സ, വിജ്ഞാനസ്വരൂപനായിരിക്കുന്നു ആത്മാവ്. അവിദ്യാകൃത ബുദ്ധ്യാതുപാധി ആത്മത്വേന മത്വാ ജലാദിഷു സൂര്യാദി പ്രതിബിംബവത് ഇഹ പ്രവിഷ്ട. അതെങ്ങനെ ഈ ശരീരത്തിൽ അകപ്പെട്ടു അത് പറയുന്നു. അവിദ്യാകൃത ബുദ്ധ്യാദി ആത്മത്വേന മത്വാ, ബുദ്ധ്യാദികളെ ആത്മാവായി ഗ്രഹിച്ചു. ജലാദിഷ സൂര്യാദി പ്രതിബിംബം, ജലാദികളുടെ സൂര്യാദി പ്രതിബിംബത്തെ പോലെ ഒരു പ്രതിബിംബ രൂപത്തിൽ ഈ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇഹ പ്രവിഷ്ട ദേഹഭേദേഷു, ഓരോരോ ദേഹങ്ങളിലും ഈ ഓരോ ദേഹത്തിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ചൈതന്യം ഒരു പ്രതിബിംബ ചൈതന്യമാണ്, ഇത് വാസ്തവ ചൈതന്യമല്ല എന്നാണ് പറയുന്നത്. ജീവൻ തന്നെ അറിയുന്നത് എങ്ങനെ? തന്റെ അസ്തിത്വബോധത്തിലൂടെ. ഈ അസ്തിത്വബോധം എന്ന് പറയുന്നത് ഒറിജിനൽ ബോധമല്ല, ഒരു പ്രതിബിംബ ബോധമാണ്, പ്രതിബിംബം പോലെയുള്ള ഒരു ബോധം.